ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവവചനത്തിൽ മീഖായുടെ പുസ്തകം വളരെയേറെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, വളരെയധികം കാര്യങ്ങൾ നമുക്ക് നൽകിത്തരുന്നതാണ്. ഇന്നലെ നാം പഠിച്ചതെന്താണെന്ന് ഓർക്കുന്നുണ്ടോ? അതെ, മീഖാപ്രവചനം 6:8 ഈ പുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പഴയ നിയമത്തിലെ തന്നെ അതിപ്രധാനമായ വാക്യങ്ങളിലൊന്നാണത്. താങ്കളത് മനഃപ്പാഠം പഠിച്ചിരിക്കേണ്ട അതിമനോഹരമായ ഒരു വാക്യം. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവം ഈ ജനത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തെന്ന് വളരെ വ്യക്തമായി മീഖ തന്റെ ജനത്തോട് പറഞ്ഞ് കൊടുത്തതിന് ശേഷം ഇനിയും കാണിച്ചു കൊടുക്കുവാൻ പോകുന്നത് ഈ കാര്യങ്ങളിൽ അവർ എത്രമാത്രം പിമ്പിൽ ആകുന്നു എന്നാണ്. ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ പരിസരത്ത് പോലും അവർ എത്തിയിട്ടില്ല എന്ന് പ്രവാചകൻ തെളിയിക്കുന്നു. ദൈവം മീഖായുടെ ജനത്തെ ശിക്ഷിക്കുവാൻ പരിപാടിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം അവർ അറിഞ്ഞുകൊണ്ട് തുടർച്ചയായി പാപം ചെയ്യുന്നു എന്നുള്ളതാണ്. 9 നാം കാണുന്നത്, കേട്ടോ യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു, വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പീൻ. കേട്ടോ യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്. മീഖ തന്റെ പ്രവചനങ്ങൾ പ്രധാനമായും പട്ടണപ്രദേശങ്ങളിൽ പാർത്തിരുന്നവരോടാണ് അറിയിച്ചിരുന്നതെന്ന് നാം കണ്ടുകഴിഞ്ഞതാണ്. അവന്റെ എഴുത്ത് കണ്ടാൽ അറിയാം മീഖ വളരെ പരിഷ്കാരിയായ ഒരു എഴുത്തുകാരനായിരുന്നുവെന്ന്. അവൻ അറിവുള്ളവരുടെ, അതെ, മേലേക്കിടയിലുള്ളവരുടെ നിരയിലായിരുന്നു. ഞാൻ പ്രവാചകനല്ല, ഞാൻ കാട്ടത്തിപ്പഴം പറക്കുന്നവനും ഇടയനുമാകുന്നു, ഞാൻ വെറും കൃഷിസ്ഥലത്ത് വളർത്തപ്പെട്ട നാടൻ പ്രസംഗകനാണെന്ന് പറഞ്ഞ ആമോസ് പ്രവാചകനെ പോലെ അല്ലായിരുന്നു മീഖ പ്രവാചകൻ. ആമോസ് ദൈവത്തിന്റെ മനുഷ്യനായി, മീഖായും ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു. പക്ഷേ ആമോസിനേക്കാൾ വ്യത്യസ്തൻ, മീഖ നഗരത്തിന് നേരെയാണ് തന്റെ ദൂത് വിളിച്ചറിയിക്കുന്നത്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു, വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പീനെന്ന്. വടി ശിക്ഷിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. 2 സങ്കീർത്തനത്തിന്റെ 9 നാം വായിക്കുന്നത്, ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. വടി ദൈവത്തിന്റെ ന്യായവിധിയെയാണ് കാണിക്കുന്നത്. മീഖായുടെ രാജ്യത്തിന്റെ മേൽ ദൈവശിക്ഷ വരുന്ന ആ അവസ്ഥ, ജ്ഞാനം എന്നതുകൊണ്ട് ആ നാളുകളിലെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തി അങ്ങനെയുള്ളവരെയാണ് അതർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ജ്ഞാനികൾ ദേശത്തിന്മേൽ ശിക്ഷ വരുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കും. ദൈവം തന്റെ ശബ്ദമുയർത്തി ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ നീതിയും ദീർഘക്ഷമയും അതിക്രമങ്ങളെ ക്ഷമിക്കുന്നതും മനസ്സിലാക്കിയ മനുഷ്യനാണ് യഥാർത്ഥ ജ്ഞാനി. ദൈവത്തിന്റെ നീതിയും ദീർഘക്ഷമയും, ദൈവം അതിക്രമങ്ങളെ പാപങ്ങളെ ക്ഷമിക്കുന്നതും മനസ്സിലാക്കിയ മനുഷ്യനാണ് യഥാർത്ഥ ജ്ഞാനി. അവനാണ് ഭാഗ്യവാൻ. ദൈവം ശിക്ഷിക്കുന്നവൻ കൂടിയാകുന്നു. വടി അവിടുത്തെ അധികാരത്തിന്റെ ചിഹ്നമാകുന്നു. ദേശത്തിനിയും പാപമുണ്ട്. മീഖ ഈ പാപങ്ങൾ ഓരോന്നും പ്രത്യേകം എടുത്തു കാണിക്കുവാൻ പോവുകയാണ്. അവ ഓരോന്നിന്റെ പേര് മീഖ പറയുവാൻ പോവുകയാണ്. 10 നാം കാണുന്നത്, ദുഷ്ടന്റെ വീട്ടിൽ ഇനിയും അനീതിയുള്ള നിക്ഷേപങ്ങളും ശാപകരമായ കള്ളയളവും ഉണ്ടോ? അനീതിയുള്ള നിക്ഷേപങ്ങൾ എന്നതുകൊണ്ട് അന്യായമായി അവിടുത്തെ ജനങ്ങൾ സമ്പാദിച്ച സ്വത്തിനെയാകുന്നു കാണിക്കുന്നത്. 11 വേറൊരു കാര്യം, കള്ളത്തുലാസും കള്ളപ്പടികളിട്ട സഞ്ചിയുമുള്ളവനെ ഞാൻ നിർമ്മലനായി എണ്ണുമോ? ഈ പറയുന്നവരിൽ അനേകരും ദേവാലയത്തിൽ വരികയും യാഗങ്ങൾ കൊണ്ടുവരികയും ബാഹ്യമായ എല്ലാ കർമാനുഷ്ഠാനങ്ങളിലൂടെ പോകുകയും ചെയ്തതിനു ശേഷം തങ്ങളെല്ലാം ന്യായമായിട്ടാണ് ചെയ്യുന്നതെന്നും ദയാതൽപരരാണെന്നും അങ്ങോട്ട് പറയുവാൻ തുടങ്ങി. പക്ഷേ ആഴ്ചയുടെ മറ്റു ദിവസങ്ങളിൽ അവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ദൈവം പറയുന്നു, കള്ളത്തുലാസുള്ളവനെ ഞാൻ നിർമ്മലനായി എണ്ണുമോ? അന്ന് കച്ചവടക്കാർ തങ്ങളുടെ ഇടപാടുകളിൽ സത്യസന്ധരല്ലായിരുന്നു. അവൻ പറയുന്നു, കള്ളപ്പടികളിട്ട സഞ്ചി ഉള്ളവനെന്ന്. അവർ തികച്ചും കള്ളത്തരം കാണിക്കുന്നവരായിരുന്നു. അവർ ധനമോഹികളായിരുന്നു, അത്യാഗ്രഹികൾ. എന്നിട്ടും അവർ ഭക്തരാണെന്ന് കാണിക്കുവാൻ പരമാവധി ശ്രമിച്ചിരുന്നു. നോക്കണേ, ഉപായിയായ മനുഷ്യനെ, എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന സ്നേഹിത, നാം എത്രമാത്രം ശ്രദ്ധിക്കണമെന്നറിയാമോ? താങ്കളോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, താങ്കളുടെ ബിസിനസ്സിൽ കള്ളത്തരം വല്ലതുമുണ്ടോ? കള്ളയളവും കള്ളത്തുലാസും വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ സാധ്യമല്ല. അത് ശപിക്കപ്പെട്ട അവസ്ഥയാണ്. അങ്ങനെയുള്ളവർ ദൈവശിക്ഷ വാങ്ങും, സംശയം വേണ്ട. താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ബിസിനസ് ഒരു സേവനമാകുന്നു. ഇന്ന് തന്നെ സകല കള്ളത്തരവും അവസാനിപ്പിക്കുക, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ താങ്കൾ ഒരുങ്ങുക. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിലെ ധനവാന്മാർ സാഹസപൂർണന്മാരാകുന്നു, അതിൻ്റെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു, അവരുടെ വായിൽ അവരുടെ നാവ് ചതിവുള്ളത് തന്നെ. മീഖ തൻ്റെ സമയത്തെ ധനവാന്മാരെക്കുറിച്ച് വിവരിക്കുന്ന വേറൊരു ഭാഗമാണിത്. അവർ അക്രമം കാണിച്ചിരുന്നു, അവർ വ്യാജം, അതെ, കള്ളം പറഞ്ഞിരുന്നു, അവർ ചതിയന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അവരെ വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇന്നത്തെ സ്ഥിതിയും ഇതിൽ നിന്നും വ്യത്യസ്തമാണോ? നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ആധ്യാത്മികമായി വളരെയധികം പാരമ്പര്യമുള്ള രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? ആരെയാകുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നത്? നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരിൽ അഴിമതി ആരോപണം, വലിയ വലിയ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർ നേതാക്കന്മാരായി ചമഞ്ഞു നടക്കുന്നു. ആരെ ചതിച്ച് ജീവിക്കണമെന്ന ഒരേ ഒരു ചിന്തയല്ലേ മനുഷ്യർക്ക്? നമ്മുടെയൊക്കെ നാട്ടിലെ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവരോടൊന്ന് ചോദിച്ചേ, എത്ര പേർ വിശ്വസ്തരായി ജോലി ചെയ്യുന്നുണ്ട്? എത്ര മണിക്കാണ് വരുന്നത്? എത്ര മണിക്കൂർ ഓഫീസിൽ ഉറങ്ങും? എത്ര പ്രാവശ്യം ചായ കുടിക്കുവാൻ പോകും? ഒരു മനുഷ്യനെ എത്ര പ്രാവശ്യം നടത്തിയിട്ടാണ് എന്തെങ്കിലും കാര്യം ഒന്ന് സാധിച്ചു കൊടുക്കുന്നത്? അവൻ അവകാശപ്പെട്ട കാര്യം തന്നെ. അഥവാ സാധിച്ചു കൊടുത്താൽ തന്നെ കൈമടക്ക് കിട്ടാതെ സാധിച്ചു കൊടുക്കുമോ? ഇന്ന് ആരെയാകുന്നു വിശ്വസിക്കുവാൻ കൊള്ളാകുന്നത്? സകല സാധനത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. എന്തെങ്കിലും വിശ്വസിച്ച് വാങ്ങുവാൻ പറ്റുമോ? വിശ്വസിച്ച് ഒരു ഓട്ടോയിൽ കയറുവാൻ സാധിക്കുമോ? ടാക്സിയിലോ ബസ്സിലോ കയറാമോ? ബഹുഭൂരിപക്ഷം പേരും ഇങ്ങനെ വിശ്വസിക്കുവാൻ കൊള്ളാത്തവരായതിനാൽ ഒന്നോ രണ്ടോ പേർ വിശ്വസ്തരായാൽ തന്നെ അവരെ ആർ വിശ്വസിക്കും? എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും കള്ളം കാണിക്കാറുണ്ടോ? താങ്കൾ വിൽക്കുന്ന സാധനങ്ങൾ മായം ചേരാത്തതും നല്ലതും ആണെന്ന് ഉറപ്പുണ്ടോ? ആരോ പറഞ്ഞു ഇന്ന് മുലപ്പാലിൽ പോലും മായമാകുന്നു എന്ന്. ഹോട്ടൽ നടത്തുന്ന സ്നേഹിത, എത്ര ദിവസം കഴിഞ്ഞ സാധനങ്ങളാണ് താങ്കൾ വിൽക്കുന്നത്? താങ്കളുടെ കടയിൽ താങ്കളെ വിശ്വസിച്ചു വരുന്ന ആളുകളോട് താങ്കൾ വിശ്വസ്തനാണോ? വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, നിങ്ങളെ വിശ്വസിച്ച് ആ വണ്ടിയിൽ കയറിയിട്ടുള്ള ആളുകളെ ചതിക്കാതെ അങ്ങ് കൊണ്ടെത്തിക്കുമോ? മീഖായുടെ സമയത്ത് ഇസ്രായേലിൽ സ്ഥിതി ഇതായിരുന്നു. പക്ഷെ ദൈവം അത് അംഗീകരിച്ചില്ല. വാസ്തവത്തിൽ ആ രാജ്യത്തെ നാശത്തിൽ കൊണ്ടെത്തിച്ചതും ദൈവ ന്യായവിധി അവരുടെ മേൽ വരുത്തിവെച്ചതുമായ അവസ്ഥ ഇതായിരുന്നു. പ്രിയരെ, നാം വളരെ സൂക്ഷിക്കണം. നാം ചെറിയ ഒരു ആദായത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന അന്യായം നമ്മെ നശിപ്പിക്കും എന്നതിന് സംശയമില്ല. താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം, താങ്കൾക്ക് ലഭിച്ച വകകൾ, പണം, കഴിവുകൾ, ഇവയ്ക്കെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന് മറന്നു കളയരുത്. 13-ാം വാക്യം എന്നോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കുമോ? ആകയാൽ ഞാൻ നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കും, നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും, നീ ഭക്ഷിക്കും തൃപ്തി വരികയില്ല, വിശപ്പ് അടങ്ങുകയുമില്ല, നീ നീക്കിവെക്കും ഒന്നും സ്വരൂപിക്കയില്ല താനും, നീ സ്വരൂപിക്കുന്നത് ഞാൻ വാളിന് ഏൽപ്പിച്ചു കൊടുക്കും. അന്യായം കാണിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് ആരും കരുതരുത്. അന്യായക്കാരൻ്റെ കുടുംബങ്ങൾ കൂടി വെളുത്തുപോകും. ഇതുവരെ അന്യായം ചെയ്ത് ജീവിച്ച പ്രിയ സുഹൃത്തെ, ഇപ്പോൾ തന്നെ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരൂ. ആരോടൊക്കെ അന്യായം കാണിച്ചോ അവരോടൊക്കെ ക്ഷമയാചിക്കൂ. ആരോടൊക്കെ അന്യായമായി വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ തിരികെ കൊടുക്കൂ. ദൈവശിക്ഷയല്ല, ദൈവാനുഗ്രഹം പ്രാപിക്കൂ. പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുവാൻ സർക്കാർ അനുവദിച്ച തുകകൾ വെട്ടിച്ച് സ്വന്തം കാര്യങ്ങൾ നടത്തിയ അല്ലെങ്കിൽ നടത്തുന്ന പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ താങ്കൾ കോൺട്രാക്ടറാകാം, എഞ്ചിനീയറാകാം, ഓവർസിയറാകാം, ആരുമാകട്ടെ, താങ്കൾക്ക് അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ പണം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് അന്യായമാണ്. ആയത് ദൈവശിക്ഷ ലഭിക്കുവാൻ ഇടയാക്കും. ആ കാര്യത്തിൽ തർക്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല. താങ്കളുടെ ഹൃദയത്തോട് തന്നെ, താങ്കളുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മതി. ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് താങ്കളുടെ മനസാക്ഷി ഒതുക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. 14-ാം വാക്യം നാം വായിച്ചല്ലോ. ഈ വാക്യം ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടോ? മനസ്സിലായില്ലേ? മറ്റുള്ളവരെ കബളിപ്പിച്ച് പണമുണ്ടാക്കിയവന്റെ അവസ്ഥ ഇങ്ങനെയാകും എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്ന് കരുതരുത്. സത്യം പറയുന്നു, മുന്നറിയിപ്പായി എടുക്കുന്നുവെങ്കിൽ താങ്കൾക്ക് തന്നെ പ്രയോജനം. ദൈവം പറയുന്നു, താങ്കൾ ഇതുവരെ ആസ്വദിച്ചതൊന്നും മേലിൽ ആസ്വദിക്കുവാൻ കഴിയില്ല. ഭക്ഷിക്കുവാൻ കാണും, അതിനാണല്ലോ അന്ന് പിടിച്ചു പറിച്ചൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ഒരിക്കലും തൃപ്തി വരില്ല. ഒത്തിരി സമ്പാദിച്ചു കൂട്ടി, പക്ഷെ ഇന്ന് മകനൊരുത്തിനുള്ളത് എല്ലാം മുടിച്ചു. ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നു. സമയക്കുറവ് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എത്രയെത്ര അനുഭവങ്ങൾ ആളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീ വിതയ്ക്കും കൊയ്യുകയില്ല, നീ ഒലിവുകായ് ചവിട്ടും എണ്ണ പൂശുകയില്ല, മുന്തിരിപ്പഴം ചവിട്ടും വീഞ്ഞുകുടിക്കുകയില്ല താനും. ശത്രുക്കൾ അവരെ അവരുടെ നാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോകും. അതെ, അവർ അശൂരിലേക്ക് ബന്ധികളായി പോകേണ്ടി വരും. മീഖായുടെ ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം പരിപാടിയിട്ടെങ്കിലും അവരെ ഒറ്റയടിക്കങ്ങ് തീർക്കുകയല്ല, പതിയെ പതിയെ അവരോട് ഇടപെടുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് അവർക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഒരു അവസരം കൂടി ആകും എന്നതുകൊണ്ടാണ് പതിയെ പതിയെ അവരെ ഈ വഴികളിലേക്ക് നയിക്കുന്നത്. അടുത്ത അധ്യായം നാം പഠിക്കുമ്പോൾ മനസ്സിലാകും, ഈ ജനം ഏതെങ്കിലും അവസരത്തിൽ തിരിഞ്ഞു വന്നിരുന്നു എങ്കിൽ ദൈവം അവരോട് ക്ഷമിച്ച് അവരെ അംഗീകരിക്കുമായിരുന്നു, അവരെ വിടുവിക്കുമായിരുന്നു, അടിമത്തത്തിലേക്ക് അയക്കില്ലായിരുന്നു. സുഹൃത്തെ, താങ്കളുടെ സ്ഥിതി ഇന്നെന്താണ്? ദൈവശിക്ഷ വരുന്നതിന് മുൻപ് ദൈവത്തെങ്കിലേക്ക് തിരിയില്ലേ? മീഖായുടെ ജനം മതാചാരങ്ങളിൽ കൂടി, അതെ, ബാഹ്യമായ ചില പ്രകടനങ്ങളിൽ കൂടി മാത്രം മുൻപോട്ട് പോവുകയായിരുന്നു. അകമേയോ അവർ ദൈവത്തിൽ നിന്നും വളരെ അകലെയായിരുന്നു. അവരുടെ പ്രവർത്തന രംഗങ്ങളിലെല്ലാം സത്യസന്ധതയില്ലായ്മ മാത്രമായിരുന്നു. അവരുടെ ജീവിതത്തിൽ അശുദ്ധി മാത്രം, അക്രമം, വ്യാജം, ചതി എന്നുവേണ്ട എല്ലാ വൃത്തികേടുകളും അവർ ചെയ്തിരുന്നു. ഈ പ്രകാരത്തിലുള്ള ഒരു ജാതിയെയോ രാജ്യത്തെയോ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. 16-ാം വാക്യം നോക്കിക്കേ. 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം, ഞാൻ നിന്നെ ശൂന്യവും നിന്റെ നിവാസികളെ പരിഹാസ വിഷയവും ആക്കേണ്ടതിനും നിങ്ങൾ എന്റെ ജനത്തിന്റെ നിന്ന വഹിക്കേണ്ടതിനും ഒമ്രിയുടെ ചട്ടങ്ങളും ആഹാബ് ഗ്രഹത്തിന്റെ സകല പ്രവൃത്തികളും പ്രമാണമാക്കിയിരിക്കുന്നു. അവരുടെ ആലോചനകളെ നിങ്ങൾ അനുസരിച്ച് നടക്കുന്നു. പുതുതായി ഈ ഭാഗമൊക്കെ വായിച്ചു കേൾക്കുന്ന ഒരാൾക്ക്, ചരിത്രം ശരിയായി അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് സാധാരണ ഉണ്ടാകാവുന്ന ഒരു സംശയം എന്തെന്നാൽ, ശേ, ഈ ഒമ്രി ആരാ? ഈ ആഹാബ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. അവരെക്കുറിച്ച് പറയുവാനുള്ളതൊക്കെ എന്തിനാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ താങ്കൾ സംശയിക്കുന്നുവെങ്കിൽ പഴയ നിയമം, പ്രത്യേകിച്ച് ചരിത്രം പഠിക്കുവാൻ കുറെ കൂടി സമയമെടുക്കണം. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങൾ താങ്കൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അതേ സമയത്തുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ പുസ്തകം കൂടി അതോടൊപ്പം പഠിക്കുവാൻ ആരംഭിക്കണം. ഉദാഹരണത്തിന്, മേഘാപ്രവചനത്തിന്റെ കൂട്ടത്തിൽ തെക്കേ രാജ്യത്തെ രാജാവായിരുന്ന യെഹിസ്കിയാവിന്റെ ചരിത്രവും വടക്കേ രാജ്യത്തെ ആഹാബ് ഇസബേൽ ദമ്പതികളുടെ ചരിത്രവും ഒരുമിച്ച് പഠിക്കണം. ഇത് വളരെയധികം ഗുണം ചെയ്യും. ചരിത്ര പുസ്തകങ്ങളുടെ കൂടെ തന്നെ അതേ സമയത്ത് ശുശ്രൂഷിച്ചിരുന്ന പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ കൂടി പഠിക്കാമെങ്കിൽ വളരെ വളരെ നല്ലതാണ്. ഒന്നാമത്, ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതിന് നേരെ അവരുടെ സമയത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാരുടെ പേരുകൾ എഴുതണം. എന്നിട്ട് ആ മുറയ്ക്ക് അങ്ങോട്ട് പഠിക്കണം. ഈ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ താങ്കൾ തീർച്ചയായും ശ്രമിക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നാലും രാജാക്കന്മാരുടെ 1-ാം പുസ്തകം പരിശോധിക്കുന്ന പക്ഷം നമുക്ക് ഈ വാക്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒമ്രി വടക്കേ രാജ്യത്തെ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു. വാസ്തവത്തിൽ ഒമ്രി വെറും നീചനായ ഒരു മനുഷ്യനായിരുന്നു. ഒമ്രിയും സിമ്രിയും ടിപ്നിയും അന്യോന്യം യുദ്ധം ചെയ്ത് ഭരിച്ചു. അതിൽ രണ്ടുപേർ മരിച്ചപ്പോൾ ഒമ്രി വടക്കേ രാജ്യത്തിന്റെ മുഴുവൻ ഭരണം ഏറ്റെടുത്തു. 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ അവൻ ശെമരിനോട് ശമരിയാമല 2 താലന്ത് വെള്ളിക്ക് വാങ്ങി. ആ മലമുകളിൽ പട്ടണം പണിതു. താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന ശെമരിന്റെ പേരിൻ പ്രകാരം ശമരിയ എന്ന് പേരിട്ടു. ഉമ്രി ആ പട്ടണം പണിതു എങ്കിലും അതിനെ ശരിക്കും വളർത്തിയത് ഉമ്രിയല്ലായിരുന്നു. ഉമ്രിക്ക് ശേഷം ആഹാബ് ഭരണം ഏറ്റെടുത്തു. 1 രാജാക്കന്മാർ 16:28-30 നാം വായിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 16:28 ഉമ്രി തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ശമരിയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാബ് അവന് പകരം രാജാവായി. 30 ഉമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അത് ഭയങ്കരമായി പോയില്ലേ? സത്യത്തിൽ അവന് എങ്ങനെയും മ്ലേച്ഛതകളെല്ലാം പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയുണ്ട്. അവന് ഒരു നല്ല കൂട്ടുണ്ടായിരുന്നു. അതെ, അവന്റെ ഭാര്യ ഇസബേൽ. 1 രാജാക്കന്മാർ 16:31 നാം വായിക്കുന്നത് നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. ബാലിനെ ആരാധിക്കുന്നത് ഇസ്രായേലിന്റെ മതമാക്കിയത് ഈ ദമ്പതിമാരായിരുന്നു. 16 പറയുന്നത് ഉമ്രിയുടെ ചട്ടങ്ങളും ആഹാബ് ഗ്രഹത്തിന്റെ സകല പ്രവൃത്തികളും പ്രമാണമാക്കിയിരിക്കുന്നു എന്നാണ്. യഹോവയുടെ ചട്ടങ്ങളെ പ്രമാണമാക്കേണ്ടതിന് പകരം അവൻ ഉമ്രിയുടെയും ആഹാബിന്റെയും ചട്ടങ്ങൾ പ്രമാണിച്ച് നടന്നു. ഇസ്രായേൽ ജനം മീഖ ഇത് പറയുമ്പോൾ ഉമ്രിക്കും ആഹാബിനും ശേഷം 200 വർഷങ്ങളോളം പിന്നിട്ട് കഴിഞ്ഞു എന്നോർക്കണം. പക്ഷേ അവരുടെ ദുഷ്ട സ്വാധീനം ഇപ്പോഴും തുടരുന്നു എന്ന് ചുരുക്കം. ഇന്നും ഇത് സത്യമല്ലേ? ദുഷ്ടനേതൃത്വം എപ്പോഴും വളരെ വളരെ സ്വാധീനം ചെലുത്തും. നല്ല കാര്യങ്ങൾ ചെയ്തവരെ ആരും പിൻപറ്റുവാൻ ശ്രമിക്കാറുമില്ല. മീഖ ദൈവത്തിന്റെ വഴിയിലുള്ള ഒരു ഭരണക്രമത്തെയാകുന്നു ഇവിടെ എടുത്തു കാണിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ ദൈവത്തിന്റെ ഭരണക്രമം. മീഖ പറയുകയാണ് നാം വായിച്ചതായിട്ടുള്ള ഈ ഭാഗത്ത് ഉമ്രിയുടെയും ആഹാബിന്റെയും ഭരണക്രമത്തെയല്ല, ദൈവമൊരുക്കിയ ആ ഭരണക്രമത്തെയാണ് തൻ്റെ ജനം അനുസരിക്കേണ്ടതെന്ന് അവൻ പറയുന്നു. ഞാൻ നിന്നെ ശൂന്യവും നിന്റെ നിവാസികളെ പരിഹാസ വിഷയവുമാക്കേണ്ടതിനും നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ നിന്ന വഹിക്കേണ്ടതിനും ഉമ്രിയുടെ ചട്ടങ്ങളും ആഹാബ് ഗ്രഹത്തിൻ്റെ സകല പ്രവൃത്തികളും പ്രമാണമാക്കിയിരിക്കുന്നു. അവരുടെ ആലോചനകളെ നിങ്ങൾ അനുസരിച്ച് നടക്കണം. ദൈവം ഈ ജനത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ഈ ജനം ദൈവവഴികളിലേക്ക് വരുവാനായി തയ്യാറല്ല. ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അവിടുത്തെ വചനമാണ്. നാം മറ്റെന്ത് അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിച്ചാലും അത് ദൈവത്തെ നാം തള്ളിക്കളയുന്നതിന് തുല്യമാണ്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം അനുസരിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ, അതനുസരിച്ച് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നാം മൂലം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ഇല്ല എങ്കിൽ നൂറ്റാണ്ടുകളിലൂടെ നാം മറ്റുള്ളവർക്ക് ഒരു ശാപമായി തീരും എന്ന കാര്യം നാം ഓർക്കണം. അതാണ് ഉമ്രിക്കും ആഹാബിനും സംഭവിച്ചത്. നമ്മുടെ സ്വാധീനം തലമുറകളിലൂടെ കാണപ്പെടുവാനായിട്ട് സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചിന്തിക്കുവാനും ചെയ്യുവാൻ. ദൈവമാക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവഹിതപ്രകാരം ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം.